ദൈവമേ, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിളിൻ്റെ ഒരു ആമുഖ പഠനമാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ അവതരിപ്പിക്കുന്ന രക്ഷാചരിത്രത്തെ മൂന്ന് ഘട്ടമായി തിരിച്ച്, അതിലാദ്യഘട്ടമായ ഒരുക്കത്തിൻ്റെ കാലഘട്ടം നമ്മൾ പഠന വിഷയമാക്കി. പഴയ നിയമമാണ് മുഖ്യമായും ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടമായി കണക്കാക്കുന്നത്. ഈ പഴയ നിയമത്തെ മൂന്ന് വിഭാഗമായി തിരിക്കാം എന്ന് നമ്മൾ കണ്ടു: ചരിത്ര ഗ്രന്ഥങ്ങൾ, പ്രവാചക ഗ്രന്ഥങ്ങൾ, പ്രബോധന ഗ്രന്ഥങ്ങൾ. അതിൽ ചരിത്ര ഗ്രന്ഥങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും നമ്മൾ ഏകദേശം ഒരു രൂപം കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനഗ്രന്ഥങ്ങളിലാണ്. ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ആമുഖ പ്രാർത്ഥനയായി ഞാൻ വായിച്ചത്. 9-ാമത്തെ അധ്യായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വാക്യങ്ങളായിരുന്നു അത്. 6 പുസ്തകങ്ങളാണ് ബൈബിളിൽ പൊതുവെ ജ്ഞാനഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്: ജോബിൻ്റെ പുസ്തകം, സുഭാഷിതങ്ങൾ, എക്ലസിയാസ്റ്റസ് അഥവാ കൊഹേലത്ത് എന്നറിയപ്പെടുന്ന സഭാപ്രസംഗകൻ, പാട്ടുകളുടെ പാട്ട് അഥവാ ഉത്തമഗീതം, സോളമൻ്റെ ജ്ഞാനം അഥവാ ജ്ഞാനം, പ്രഭാഷകൻ അഥവാ സിറാഖ് എന്നിങ്ങനെ 6 ഗ്രന്ഥങ്ങളാണ് പൊതുവെ ജ്ഞാനഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്നത്. ജോബ്, സഭാപ്രസംഗകൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ. ഇതിൻ്റെ കൂടെ സങ്കീർത്തനങ്ങളും പലപ്പോഴും ജ്ഞാനഗ്രന്ഥങ്ങളുടെ പട്ടികയിൽപ്പെടുത്താറുണ്ട്. സങ്കീർത്തനങ്ങൾ ഒരു പ്രത്യേക സാഹിത്യ വിഭാഗത്തിൽപ്പെട്ടതാണ്. അവയെല്ലാം കീർത്തനങ്ങളാണ്, പ്രാർത്ഥനാ കീർത്തനങ്ങൾ. അത് സ്തുതികീർത്തനങ്ങളാവാം, യാചനാഗാനങ്ങളാവാം. ഏതായാലും കീർത്തനങ്ങളുടെ പട്ടികയിലാണ് സങ്കീർത്തനങ്ങൾ വിടുക. പക്ഷേ ഈ സങ്കീർത്തനങ്ങളിൽ തന്നെ പലതും പ്രബോധന സങ്കീർത്തനങ്ങളെന്നോ ജ്ഞാന സങ്കീർത്തനങ്ങളെന്നോ പേരിൽ അറിയപ്പെടാറുണ്ട്. അങ്ങനെ പലപ്പോഴും 6 എന്നും 7 എന്നും പറയാറുണ്ട് പുസ്തകങ്ങൾ. സങ്കീർത്തനങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ ജ്ഞാനഗ്രന്ഥങ്ങൾ 7 പറയും. അല്ല, സങ്കീർത്തനങ്ങൾ വേറിട്ട് കാണുകയാണെങ്കിൽ ജ്ഞാനഗ്രന്ഥങ്ങൾ, പ്രബോധന ഗ്രന്ഥങ്ങൾ പൊതുവെ 6 പുസ്തകങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. ജ്ഞാനവും ജ്ഞാനികളും ബൈബിളിൻ്റെയോ ഇസ്രായേലിൻ്റെയോ മാത്രമൊരു കുത്തകയാണെന്ന് പറയാനാവില്ല. ലോകത്തെമ്പാടുമുണ്ട് ജ്ഞാനികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ജ്ഞാനഗ്രന്ഥങ്ങളുടെ സമാഹാരങ്ങളും. ദൈവത്തിൻ്റെ ദാനമാണ് ജ്ഞാനം. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന സവിശേഷമായ അറിവ് ജ്ഞാനം. ഇപ്പോൾ ജ്ഞാനത്തെ പല രീതിയിൽ കാണാറുണ്ട്. പല ജനതകളും ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലായി പരിഗണിക്കപ്പെടാറുമുണ്ട്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഏദോമ്യരെ വലിയ ജ്ഞാനികളായി കണക്കാക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഈജിപ്തിലെ ജ്ഞാനികളെക്കുറിച്ച് പരാമർശമുണ്ട്. നമ്മുടെ നാട്ടിലും മഹാജ്ഞാനികളായ ഋഷിമാരും വലിയ ജ്ഞാനികളുമുണ്ടല്ലോ. ലോകത്തിൽ എല്ലാ ജനതകൾക്കും ദൈവം ജ്ഞാനം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഈ വലിയ ദാനം മനുഷ്യനെ പലതരത്തിൽ നയിക്കാറുമുണ്ട്. ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെ പല അർത്ഥതലങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി കാണുന്നത് ഒരു കാര്യം നന്നായി ചെയ്യാനുള്ള കഴിവ്. ഒരു ഏതെങ്കിലും ഒരു ജോലി, ഏതെങ്കിലും ഒരു കാര്യം ഭംഗിയായി ചെയ്യാനുള്ള കഴിവുള്ളവരെ ജ്ഞാനിയെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ബൈബിളിലും ഇപ്രകാരം കാണും. കെട്ടിടം പണിയാൻ കഴിവുള്ളവർ, അതല്ലെങ്കിൽ വസ്ത്രം തുന്നാൻ കഴിവുള്ളവർ, നന്നായി പാട്ടുപാടാൻ കഴിവുള്ളവർ, ഏതെങ്കിലും ആവട്ടെ, ഏതെങ്കിലും തൊഴിൽ, മനുഷ്യന് ഉപകാരപ്രദമായ ഏതെങ്കിലും തൊഴിലിൽ നൈപുണ്യം സംഭവിച്ചവരെ ജ്ഞാനികൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ ജ്ഞാനികൾ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നു, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നു, മറ്റുള്ളവരെ വഴി നടത്തുന്നു. ഇത് എല്ലാ ജനതകളിലും കാണുന്ന ഒരു പ്രതിഭാസമാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല ദൈവജ്ഞാനം നൽകിയിരിക്കുക. ചിലർക്ക് കൂടുതലുണ്ട്. ആ കിട്ടുന്ന ജ്ഞാനം തന്നെ പലരും സ്വതസിദ്ധമായ അറിവുകളെ, ജ്ഞാനത്തെ സ്വന്തമായ പരിശ്രമം കൊണ്ട് വികസിപ്പിച്ചെടുക്കാറുമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനവും മനുഷ്യൻ്റെ പരിശ്രമവും, ദൈവത്തിൻ്റെ ദാനവും മനുഷ്യൻ്റെ പരിശ്രമവും ഒന്നിച്ചേർന്നാണ് ജ്ഞാനികൾ ഉണ്ടാവുന്നത്. ജ്ഞാനികൾ എന്ന ഒരു വിഭാഗം തന്നെ ബൈബിളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇവരുടെ തുടക്കം വാസ്തവത്തിൽ പ്രവാചകന്മാരുടെ ശേഷമാണെന്ന് പറയാം. പ്രവാചകന്മാരുടെ കാലത്ത് തന്നെ ജ്ഞാനികളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷേ അധിക പങ്കും പ്രവാചകന്മാരുടെ കാലം അവസാനിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ജ്ഞാനികൾ രംഗപ്രവേശം ചെയ്യുക. പ്രവാചകന്മാർ അധിക പങ്കും ദൈവത്തിൻ്റെ ഉടമ്പടിയിലൊന്ന് നിന്നുകൊണ്ട് ആ ഉടമ്പടിയുടെ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കാനായിട്ട് മനുഷ്യരെ ആഹ്വാനം ചെയ്യുന്നവരായിരുന്നു. ആ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവർ ജനത്തിൻ്റെ മേൽ കുറ്റാരോപണവുമായി കടന്നു വരികയും അവരെ മാനസാന്തരത്തിന് ക്ഷണിക്കുകയും പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരായിരുന്നു പ്രവാചകന്മാർ. അപ്പോൾ ജീവിത നവീകരണം, ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ പ്രമാണങ്ങളനുസരിച്ചുള്ള ജീവിത നവീകരണമാണ് പ്രവാചകന്മാർ വിഭാവനം ചെയ്തത്, ആഹ്വാനം ചെയ്തത്. ജ്ഞാനികളുടെ കാലത്തേക്ക് വരുമ്പോഴേക്കും ജ്ഞാനികൾ പൊതുവെ വിവേകപൂർവം പെരുമാറുന്നതിനും നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിനും സഹായിച്ചവരാണ്. പക്ഷേ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ പോലും ഉടമ്പടിയുമായി അധികം ബന്ധപ്പെടുത്താറില്ല എന്നതാണൊരു യാഥാർത്ഥ്യം. ജ്ഞാനഗ്രന്ഥങ്ങളിൽ ഉടമ്പടിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കുറവേ കാണൂ. അതേസമയം ഇതര ജനതകളുമായുള്ള ബന്ധം, ഇതര ജനതകളിലെ ജ്ഞാനികളുടെ സ്വാധീനം, അത് ബൈബിളിലെ ജ്ഞാനഗ്രന്ഥങ്ങളിൽ ജ്ഞാനസൂക്തങ്ങളിലും കാണാറുണ്ട്. ഒരു വിവേകപൂർവകമായ ജീവിതത്തിന് മനുഷ്യനെ സഹായിക്കുന്നതാണ് ജ്ഞാനം. ഈ ജ്ഞാനം എന്ന വാക്ക് തന്നെ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രധാനമായും ഒരു ഹീബ്രു വാക്കാണ് ജ്ഞാനമെന്ന് ബൈബിൾ വിവർത്തനം ചെയ്യുക. അതിന് ഹോക്മ എന്ന് പറയും. ഹോക്മ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ് എന്ന് പറയാം. അത് പ്രധാനമായും പല രീതിയിൽ കാണാറുണ്ട്. ഒന്ന്, ഏതെങ്കിലും സംഗതികൾ ചെയ്യാനുള്ള നൈപുണ്യം, വാസന, കഴിവ് എന്ന് വിശേഷിപ്പിക്കാം. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള കഴിവ്, അതല്ലെങ്കിൽ സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ്, കെട്ടിടം പണിയിലുള്ള കഴിവുകൾ, ഇങ്ങനെയുള്ള നിരവധിയായ കഴിവുകളെ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, പുറപ്പാട് പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ കൂടാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് പ്രത്യേകം ഒരു പരാമർശമുണ്ട്. 28-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അഹറോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാന വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക. നൈപുണ്യം, എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള നൈപുണ്യം എന്ന് പറയാറുണ്ട് ഈ ജ്ഞാനത്തെ. അതിലും കൂടുതലായി പൊതുവായ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങളിൽ ജനജീവിതത്തെ നയിക്കാനും നിയന്ത്രിക്കാനും തക്കതായ കഴിവിനെ ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹോക്മ എന്ന പദം കൊണ്ട് അവിടെയും ഈ അർത്ഥമാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ജോസഫിൻ്റെ വിവേകത്തെയും ജോസഫിൻ്റെ അറിവിനെയും കുറിച്ച് ബോധ്യമായ ഫറവോ. ആ ഫറവോ തൻ്റെ സ്വപ്നങ്ങൾ ജോസഫിനോട് വിശദീകരിച്ചു. ജോസഫ് സ്വപ്നം വിശകലനം ചെയ്തു, അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തു. 7 മെഴുത്ത പശുക്കളും 7 കൊഴുത്ത കതിരുകളും വരാൻ പോകുന്ന സമൃദ്ധിയുടെ 7 വർഷങ്ങളാണെന്നും, അതിന് പിന്നാലെ വന്ന മെലിഞ്ഞ പശുക്കളും പതിരു നിറഞ്ഞ കതിരുകളും തുടർന്ന് വരാൻ പോകുന്ന വലിയ ക്ഷാമത്തിൻ്റെ കാലഘട്ടമാണ് സൂചിപ്പിക്കുന്നതെന്നും, അതുകൊണ്ട് ഫറവോ തക്കതായൊരു തീരുമാനമെടുക്കണമെന്നും പറഞ്ഞു വെച്ചതിന് ശേഷം ജോസഫ് ഇപ്രകാരമാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 43:33 അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിൻ്റെ മുഴുവൻ അധിപനായി നിയമിക്കണം. വിവേകിയും ബുദ്ധിമാനും, ഇവിടെ ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ജ്ഞാനി എന്ന വാക്കാണ്, അഥവാ ഹുക്മ എന്ന പദമാണ് ഇവിടെ തർജ്ജമ ചെയ്യുക. അപ്പോഴ് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും വ്യക്തികളുടെയും സമൂഹത്തിൻ്റെ മുഴുവനും ജീവിതം സുരക്ഷിതമാക്കാനും ആവശ്യമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്ന ആ ശക്തിയാണ് ഇവിടെ ജ്ഞാനം അഥവാ വിവേകം. ഇതേ ആശയത്തിൽ തന്നെയാണ് ഫറവോ മറുപടി പറയുന്നത്. 41:39 ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകിയും ബുദ്ധിമാനുമായി ഒരാൾ വേറെയില്ല. ഫറവോയ്ക്കും ബോധ്യമായി. ജോസഫ് ഫറവോയ്ക്ക് നൽകിയ ഉപദേശം, വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ രാഷ്ട്രത്തിൻ്റെ ചുമതലയേൽപ്പിക്കണമെന്ന ആ ഉപദേശം ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് ജോസഫിന് തന്നെയാണ് എന്ന് ഫറവോ കണ്ടെത്തുന്നു. ഇവിടെ ജ്ഞാനമെന്നത് ഒരു രാഷ്ട്രത്തെ മുഴുവൻ നന്മയിലേക്ക് സമൃദ്ധിയിലേക്ക് നയിക്കാൻ ആവശ്യമായ ഒരു കഴിവിനെയാണ്. ഇതുപോലെ തന്നെ ജ്ഞാനം എന്നത് വിവേകമെന്നും അതുപോലെ കുശാഗ്രബുദ്ധി എന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഉദാഹരണത്തിന് ജെറമിയായുടെ പുസ്തകം 29:23 ജ്ഞാനത്തിൻ്റെ മറ്റൊരു സവിശേഷത കാണും. കർത്താവ് അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതെയും ഇരിക്കട്ടെ. ജ്ഞാനികൾ എല്ലാവരും ദൈവവിശ്വാസികളാകണമെന്നില്ല. ദൈവത്തിൻ്റെ ദാനമാണ് ജ്ഞാനം. പക്ഷേ ആ ജ്ഞാനം സ്വന്തമാണെന്ന് കരുതി, സ്വന്തം കഴിവാണെന്ന് കരുതി അഹങ്കരിക്കാതിരിക്കട്ടെ എന്നാണ് ജെറമിയായിലൂടെ അരുളി ചെയ്യുന്നത്. അറിവ്, വിവേകം, കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിക്കാനുള്ള ആ ഒരു നൈപുണ്യം, ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഈ ഇപ്രകാരമുള്ള ജ്ഞാനം ഉള്ളവരെ ജ്ഞാനികൾ എന്ന് വിശേഷിപ്പിക്കും. ഈ ജ്ഞാനം പലപ്പോഴും വെറും ഭൗതികമായ രീതിയിൽ തന്നെ കാണപ്പെടാറുണ്ട്, ഉപയോഗിക്കപ്പെടാറുമുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ജ്ഞാനികൾ അഹങ്കരിക്കാതിരിക്കണമെന്ന് ജെറമിയ പ്രത്യേകമായിട്ട് പറയുക. എന്നാൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ജ്ഞാനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ആ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തിൽ തന്നെയാണ്. ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം 12:13 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, വിജ്ഞാനവും ശക്തിയും ദൈവത്തോടുകൂടിയാണ്, അവിടുത്തേക്ക് ആലോചനയും വിവേകവുമുണ്ട്. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം, ദൈവത്തോടുകൂടിയാണ് ജ്ഞാനം. 12:16 പ്രകാരം കാണും, ശക്തിയും ജ്ഞാനവും അവിടുത്തോടുകൂടിയാണ്, വഞ്ചിതനും വഞ്ചകനും അവിടുത്തേക്ക് അധീനരാണ്. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. ദൈവത്തിൽ നിന്നിൻ്റെ ദാനമാണ് ജ്ഞാനം. ജ്ഞാനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ പ്രധാനമായും ഈ ആശയം വളരെ വ്യക്തമായി ശക്തമായി എടുത്തു പറയുന്നുമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 1:1 ഇപ്രകാരം കാണും, സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോടുകൂടിയാണ്. കർത്താവിൻ്റെ ദാനമല്ലാത്ത ഒരു ജ്ഞാനമില്ല. കർത്താവിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. കർത്താവിലാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുള്ളത്. ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പറയുമ്പോൾ 1:13 പറയും, കർത്താവിനോടുള്ള ഭക്തിയാണ് ദൈവജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് എടുത്തു പഠിപ്പിക്കുകയാണ്. അപ്പോഴേ ജ്ഞാനത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ കാഴ്ചപ്പാടിതാണ്. ദൈവമാണ് ജ്ഞാനം നൽകുന്നത്. ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത ദൈവത്തിൽ നിന്നാണ്. ദൈവം നൽകാതെ ഒരു ജ്ഞാനവുമില്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് സൃഷ്ടികർമ്മം തന്നെ നടക്കുക. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ആരംഭത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ജ്ഞാനമാണെന്നും ആ ജ്ഞാനമാണ് സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിന് സഹായമായി നിൽക്കുന്നതുമൊക്കെ ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും അനേകം തവണ ആവർത്തിച്ച് പറയപ്പെടുന്നുണ്ട്. സുഭാഷിതം 3-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു, അവിടുത്തെ ജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സൃഷ്ടികർമ്മം ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രകടനമാണ്, ദൈവജ്ഞാനത്തിൽ നിന്നാണ് സൃഷ്ടികം ആരംഭിക്കുക. ഈ ജ്ഞാനം ദൈവം മനുഷ്യന് ദാനമായി നൽകുന്നു, ചോദിക്കുന്നവർക്ക് അത് ലഭിക്കും. ചോദിച്ചാലേ കിട്ടൂ, ജ്ഞാനമില്ലാത്തവൻ ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ബൈബിൾ കാണും. ഒരു ഉദാഹരണം ഞാൻ എടുക്കട്ടെ, സോളമൻ്റെ ജീവിതത്തിൽ നിന്ന്. സോളമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു, സോളമൻ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. ഒരിക്കലും ബലിയർപ്പണത്തിന് ശേഷം സോളമൻ ഉറങ്ങിക്കിടക്കുന്നൊരു സാഹചര്യത്തിൽ സോളമനൊരു ദർശനമുണ്ടായി, ദൈവ ദർശനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ നയിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. ഇതാണ് സോളമൻ്റെ പ്രാർത്ഥന. വിവേകം എന്നത് ഹോക്മ എന്ന പദമാണ് ഇവിടെ വിവർത്തനം ചെയ്യുന്നത്. ഇവിടെ കൃത്യമായി മൂലഭാഷയിൽ വിവർത്തനം ചെയ്യുകയാണെങ്കിൽ വിവേകം എന്നതിനേക്കാൾ കൂടുതൽ ശ്രവിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്നാണ് സോളമൻ പ്രാർത്ഥിക്കുന്നത്. എന്തു വേണമെങ്കിലും ചോദിച്ചുകൊണ്ട് തരാമെന്ന് ദൈവം ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ, എന്തും ചോദിക്കാനുള്ള അവകാശം കൊടുക്കുമ്പോൾ സോളമൻ ആവശ്യപ്പെടുന്നതാണ് നന്മ തിന്മ തിരിച്ചറിയാനും ജനത്തെ നയിക്കാനും ആവശ്യമായ വിവേകം അഥവാ ശ്രവിക്കുന്ന ഒരു ഹൃദയം. യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ഹൃദയം കൊണ്ട് ശ്രവിക്കുക, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം വിശ്വസിക്കാതിരിക്കുക, കാതുകൊണ്ട് കേൾക്കുന്നില്ല സത്യമാവണമെന്നില്ല. ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നത്. ഹൃദയത്തിൽ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് കാതോർക്കാൻ സാധിക്കുക, അതാണ് സോളമൻ ആവശ്യപ്പെടുന്നത്. അതിന് ദൈവം കൊടുത്ത മറുപടി ഇതാണ്, ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇപ്പോഴും സോളമനെ ഏറ്റവും വലിയ ജ്ഞാനിയായി ബൈബിൾ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ നന്നായി പോയ ഒരു ജീവിതമായിരുന്നു സോളമൻ്റേത്. ദൈവത്തിന് പ്രീതികരമായത് മാത്രം അവൻ ചോദിച്ചു, ദൈവത്തിന് പ്രീതികരമായി മാത്രം ജീവിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വലിയ ജ്ഞാനമുണ്ടായി, വിവേകമുണ്ടായി. പക്ഷേ സാവകാശം സോളമന് പാളം തെറ്റുന്നതായി കാണാം. സോളമൻ്റെ ജീവിതത്തിൽ അവന് ലഭിച്ച വലിയ ജ്ഞാനം ദൈവത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ ഹൃദയം മാത്രം ആരായുന്നതിൽ നിന്ന് പകരം മറ്റ് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുകയും ദൈവത്തോടൊപ്പം ദൈവമല്ലാത്തവയെയും ആരാധിക്കുകയും വിഗ്രഹാരാധനകളിൽ മുഴുകുകയും അങ്ങനെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇവിടെ രണ്ടു തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ചുള്ള പരാമർശം കാണാം. ആദ്യമേ ദൈവത്തിൻ്റെ ദാനമായി ദൈവത്തിലേക്ക് നയിക്കുന്ന, ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വിവേകം ജ്ഞാനം എന്ന് വിശേഷിപ്പിക്കും. പക്ഷേ ഒരു പടി കടന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഭൗതിക ജ്ഞാനത്തെക്കുറിച്ചും ഇവിടെ പരാമർശമുണ്ട്. സോളമൻ വലിയ ജ്ഞാനിയായിരുന്നു, പക്ഷേ സോളമൻ വലിയ വിശുദ്ധനായിരുന്നു എന്ന് പറയാനാവില്ല. ഇപ്പോൾ ജ്ഞാനവും വിശുദ്ധിയും തമ്മിൽ വേർതിരിഞ്ഞു പോകുമ്പോൾ ജ്ഞാനം വെറും ഭൗതിക ജ്ഞാനമായിത്തീരുന്നു. ഇനി നമ്മൾ ജ്ഞാന ഗ്രന്ഥങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ രണ്ട് തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ കാണും. ഒന്ന് ജ്ഞാനങ്ങൾ സുഭാഷിതങ്ങൾ രീതിയിൽ സൂക്തങ്ങളായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ എന്നീ രണ്ട് ഗ്രന്ഥങ്ങൾ ജ്ഞാനസൂക്തങ്ങളാണ്. ഇത് അനേകം ജനതകൾ, എല്ലാ ജനതകളിലും നിലവിലിരിക്കുന്ന ഒരു രചനാരീതിയുമാണ്. അനുഭവജ്ഞാനം സമാഹരിച്ച് അത് ചെറിയ സൂക്തങ്ങളായി, പഴമൊഴികളായി അവതരിപ്പിക്കുക, അത് എല്ലാ ഭാഷകളിലുമുണ്ട്. ഇങ്ങനെയുള്ള സൂക്തങ്ങളാണ്, സൂക്തങ്ങളുടെ സമാഹാരങ്ങളാണ് സുഭാഷിതങ്ങൾ എന്നും പ്രഭാഷകൻ എന്നും അറിയപ്പെടുന്ന രണ്ട് ഗ്രന്ഥങ്ങളിലുള്ളത്. മറ്റൊന്ന് ഒരു വ്യക്തിയുടെ വിചിന്തനം എന്ന രീതിയിൽ, താത്വികമായ വിചിന്തനമായിട്ട് അവതരിപ്പിക്കുന്ന ജ്ഞാനഗ്രന്ഥമുണ്ട്. അതാണ് സഭാപ്രസംഗകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തത്വചിന്തയാണ് ഇവിടെ പ്രധാനമായിട്ടും കടന്നു വരിക. ദൈവത്തിൽ ഊന്നി നിൽക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടിയതാണെങ്കിലും പലപ്പോഴും ജീവിതത്തിൻ്റെ വ്യർത്ഥതയിലേക്കും അർത്ഥശൂന്യതയിലേക്കും കടന്നു പോകുന്നതാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ കാണുന്ന ചിന്തകൾ. സുഭാഷിതങ്ങളും പ്രഭാഷകനും ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളാണ് എടുത്തു കാണിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് വിവേകപൂർവ്വം പെരുമാറുന്ന വ്യക്തികൾ സമ്പത്തും ദീർഘായുസ്സും സൽകീർത്തിയും ഒക്കെ ആസ്വദിക്കുമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകം. എല്ലാം മായയാണെന്നും മിഥ്യയാണെന്നും മരണത്തിൽ ചെന്ന് അവസാനിക്കുന്ന ജീവിതം അതിൽ തന്നെ അർത്ഥശൂന്യമാണെന്നും അതുകൊണ്ട് വിവേകത്തോടുകൂടി തീരുമാനങ്ങളെടുത്ത് ജീവിക്കണം, പക്ഷേ അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുമൊക്കെയാണ് സഭാപ്രസംഗകൻ പറഞ്ഞു വയ്ക്കുക. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം കടന്നു വരുന്നതിന് മുമ്പാണ് സഭാപ്രസംഗകൻ്റെ പുസ്തകം എഴുതപ്പെടുന്നതെന്നും ഓർക്കണം. മറ്റൊന്ന് ഒരു ഡയലോഗിലൂടെ അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെ അവതരിപ്പിക്കുന്ന രീതിയാണ്. ജോബിൻ്റെ പുസ്തകം ഇപ്രകാരം ഉള്ള ഒന്ന് ഒരു രചനാ സങ്കേതമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു നാടകീയമായ അവതരണമാണ്, നാല് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് ജോബിൻ്റെ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും ചോദ്യം ചെയ്യുന്ന പരമ്പരാഗതമായ ജ്ഞാനത്തിൻ്റെ വിഷണത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയാണ് എടുത്തിരിക്കുക. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്ക് സമ്പത്തും സമൃദ്ധിയും ദീർഘായുസ്സും എല്ലാം ഉണ്ടാകും എന്ന കാഴ്ചപ്പാടിനെ പച്ചയായ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന്, ജോബ് എന്ന വ്യക്തിയുടെ അനുഭവത്തിൽ നിന്ന് തള്ളിപ്പറയുന്ന അഥവാ ചോദ്യം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ജോബിൻ്റെ പുസ്തകം. എന്തുകൊണ്ട് നീതിമാൻ സഹിക്കേണ്ടി വരുന്നു എന്നതാണ് പ്രമേയം. ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ജോബിൻ്റെ പുസ്തകത്തിൽ കിട്ടുന്നില്ല. എന്നല്ല, ബൈബിളിൽ ഒരിടത്തും പൂർണ്ണമായൊരു ഉത്തരം കിട്ടുന്നു എന്ന് പറയാനാവുകയുമില്ല. ശ്രദ്ധ തിരിക്കുന്നത് ദൈവത്തിൻ്റെ രഹസ്യാത്മകതയിലേക്കാണ്. ദൈവത്തെയോ അവിടുത്തെ പദ്ധതിയെയോ പൂർണ്ണമായി ഗ്രഹിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എത്ര വലിയ ജ്ഞാനിക്കും ആ ജ്ഞാനം ലഭ്യമല്ല എന്ന ഒരു കാഴ്ചപ്പാടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ ജ്ഞാനഗ്രന്ഥങ്ങളിൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെയുമുണ്ട് ജ്ഞാനത്തെ കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകൾ, ദൈവികമായ ജ്ഞാനവും ഭൗതികമായ ജ്ഞാനവും. ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നും നമുക്ക് കൃത്യമായിട്ട് കാണാം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വലിയ ജ്ഞാനിയായ മനുഷ്യനാണ്, ഗ്രീക്കുകാരുടെ ജ്ഞാനം മുഴുവനും സ്വന്തമാക്കിയവനാണ്, അഭ്യസിച്ച വ്യക്തി. പക്ഷേ ആ ജ്ഞാനാഭ്യാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭൗതിക ജ്ഞാനം ദൈവത്തിലേക്ക് നയിക്കണമെന്നില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുക: വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലേ എന്ന് ചോദിക്കും. കാരണം ലൗകിക വിജ്ഞാനം ദൈവത്തെ അറിയാനായിട്ട് സഹായകമായില്ല. ഇപ്പോഴേ ദൈവികമായ ജ്ഞാനമുണ്ട്, ഭൗതികമായ ജ്ഞാനവുമുണ്ട്. ഇന്ന് ശക്തി പ്രാപിച്ചു വരുന്ന ഭൗതിക ജ്ഞാനം പലപ്പോഴും ദൈവനിഷേധത്തിലേക്കും കൂപ്പുകുത്തുന്നതായിട്ട് നമ്മൾ കാണും. ഇനി ദൈവിക ജ്ഞാനമാണെങ്കിൽ എങ്ങനെയാണത് ലഭിക്കുക? യാക്കോബ് എഴുതിയ ലേഖനം 1:5 നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുക. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത ദൈവത്തെ അറിയുന്നതിലാണ്. ജ്ഞാനത്തിൻ്റെ ആരംഭം ദൈവഭക്തിയിലാണ്. ദൈവവിശ്വാസമില്ലാതെ ഉണ്ടാകുന്ന ജ്ഞാനം, ഭൗതിക ജ്ഞാനം വർദ്ധിക്കാം, വളരാം, പക്ഷേ അത് നാശത്തിലേക്കായിരിക്കും നയിക്കുക. ഇന്ന് ജ്ഞാനത്തിൻ്റെ വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമാണ്. നമുക്കറിയാം ഇൻഫോർമേഷൻ ടെക്നോളജി അതിൻ്റെ വിസ്മയകരമായ, അത്ഭുതകരമായ വളർച്ചയിലൂടെ മനുഷ്യനെ വലിയ വളർച്ചയിലേക്ക് നയിക്കുന്നത് കരുതും. പക്ഷേ അധിക പങ്കും ദൈവവിരുദ്ധമായ ഒരു വളർച്ചയിലേക്കാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണും. വലിയ ജ്ഞാനം സമ്പാദിച്ചു എന്ന് കരുതുമ്പോഴും അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ അറിയാതെയും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതെയും ചെയ്തു പോകുന്ന ഒരു വലിയ അബദ്ധത്തിലേക്ക് നമ്മൾ വീഴുന്നത് പോലെ തോന്നും. ഇപ്പോൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അത് അവന് ലഭിക്കും. യഥാർത്ഥമായ ദൈവജ്ഞാനം, യഥാർത്ഥമായ ജ്ഞാനം ദൈവഭക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ദൈവഭയമില്ലാതെ യഥാർത്ഥ ജ്ഞാനം ലഭ്യവുമല്ല. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങിൽ നിന്നാണല്ലോ ജ്ഞാനം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ജ്ഞാനം അങ്ങയുടെ ആത്മാവിൻ്റെ ദാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്ത മിശിഹായിലൂടെ ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമെന്ന് യേശയ്യയിലൂടെ ഒന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കർത്താവായ ദൈവമേ, അങ്ങ് തന്നെയാണല്ലോ ജ്ഞാനമായി ഭൂമിയിലേക്ക് അവതരിച്ചത്. കർത്താവായ യേശുവേ, അങ്ങയെയും അങ്ങ് നൽകുന്ന ആത്മാവിനെയും അറിയുന്നതിനും ആ അറിവിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ ഉത്തമ മക്കളായി ജീവിക്കാനും ഞങ്ങളെല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.